2025 ഒക്ടോബർ 25 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ആധുനിക വാസ്തുവിദ്യയിൽ അരനൂറ്റാണ്ടിന്റെ നിറവിൽ എൻ മഹേഷ്. ഈ പെൻസിൽ മുനയിൽ പിറന്നത് മഹാരൂപങ്ങൾ. ജെ എസ് ഐശ്വര്യ എഴുതുന്നു. ഇഷ്ടമേഖലയിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കുമാവില്ല. പ്രവർത്തന മേഖല എല്ലാവർക്കും ഇഷ്ടമുള്ളതാവണമെന്നുമില്ല. ഇത് രണ്ടും ചേരുമ്പോഴാണ് മാസ്റ്റർ പീസുകൾ ജനിക്കുന്നത്. അരനൂറ്റാണ്ടിലേറെയായി ലാൻഡ്മാർക്ക് പ്രോജക്റ്റുകൾ നിർമ്മിച്ച് ഓരോ പ്രോജക്റ്റും മാസ്റ്റർ പീസാക്കിയ ആർക്കിടെക്റ്റാണ് എൻ മഹേഷ്. അയ്യർ ആൻഡ് മഹേഷ് ആർക്കിടെക്ട് പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റും പ്രൊപ്പറേറ്ററും കോളേജ് ഓഫ് ആർക്കിടെക്ചർ സ്ഥാപന മേധാവിയുമായ എൻ മഹേഷ് കേരള കൗമുദിയോട് സംസാരിക്കുന്നു. പെൻസിൽ സ്കെച്ച് വരച്ച് പ്ലാൻ തയ്യാറാക്കിയിരുന്ന കാലം നിർമ്മിത ബുദ്ധിക്ക് വഴിമാറി. എ ഐ ആർക്കിടെക്ചറിൽ റോളുണ്ടോ? 75 വയസ്സിലും എൻ്റെ പോക്കറ്റിലൊരു പേനയുണ്ട്. ഇപ്പോഴും പുലർച്ചെ ഉണർന്ന് പെൻസിൽ സ്കെച്ച് തയ്യാറാക്കി ഓഫീസിൽ കൊണ്ടുവരും. വായുവും വെള്ളവും കഴിഞ്ഞാൽ പെൻസിലിന് ശേഷമേ ഭക്ഷണത്തിന് പോലും എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ. പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതിനാണ് സർഗാത്മകത. നിർമ്മിത ബുദ്ധിക്ക് കാരണമായത് മനുഷ്യബുദ്ധിയാണല്ലോ. അതുകൊണ്ട് AI വരയ്ക്കുന്ന പ്ലാനും മനുഷ്യബുദ്ധിയുടെ സൃഷ്ടി തന്നെ. പ്ലാറ്റിനം റേറ്റിംഗ്, ഗോൾഡ് റേറ്റിംഗ്, പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, രാജ്യത്തിന് പുറത്ത് അമ്പരചുംബികൾ. 50 വർഷം പിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് മനസ്സിൽ? ദക്ഷിണേന്ത്യയിൽ 7 ഗ്രീൻ റേറ്റഡ് കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്തു. AKG സെന്റർ, ഓബൈ താമര, ടെക്നോ പാർക്ക്, ഇൻഫോസിസ്, നടൻ ശ്രീനിവാസിന്റെ വീട് തുടങ്ങിയവ അതിൽ ചിലതാണ്. ഊർജ്ജ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന കെട്ടിടങ്ങൾ സ്വതസിദ്ധമായാണ് നിർമ്മിക്കുന്നത്. പരമാവധി കാറ്റും വെളിച്ചവും ഉറപ്പാക്കി സുസ്ഥിരമായ സാമഗ്രികൾ ഉപയോഗിച്ചാണ് കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്യുക. ഗൃഹ IGBC തുടങ്ങിയ അടിസ്ഥാന നിയമങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. 1972 പാസ്സായത്. പിന്നീട് CET ലെക്ചററായി. ജോലി രാജിവെച്ച പ്രമുഖ ആർക്കിടെക്ട് ചാൾസ് കൊറേയ്ക്കൊപ്പം പ്രവർത്തിച്ചു. അധ്യാപകരുടെ നിർബന്ധം മൂലം വീണ്ടും CET. സ്വകാര്യ പ്രാക്ടീസിംഗ് ആയിരുന്നു സ്വപ്നം. പഠിച്ചിറങ്ങിയ ഉടൻ തലസ്ഥാനത്ത് ന്യൂ തിയേറ്റർ രൂപകൽപ്പന ചെയ്യാൻ അവസരമൊരുങ്ങി. ഒരു 21-കാരനെ സംബന്ധിച്ച് അതൊരു സുവർണ അവസരമായിരുന്നു. അച്ഛൻ്റെ അനുജൻ രാമസ്വാമി അയ്യർ ചീഫ് ആർക്കിടെക്റ്റ് ആയിരുന്നു. എന്നെ ഞാനാക്കിയ അദ്ദേഹത്തെ ദൈവത്തെ പോലെയാണ് കരുതുന്നത്. കിട്ടിയ അവസരങ്ങളിൽ പൂർണ്ണ തൃപ്തനാണ്. പ്രാക്ടീസ് ആരംഭിച്ച സമയത്ത് കേരളത്തിൽ അധികം ആർക്കിടെക്റ്റുകളില്ല. വിവാഹം ഉറപ്പിക്കുമ്പോൾ ഭാര്യയുടെ ബന്ധുക്കൾ ആർക്കിടെക്റ്റ് എന്ന് കേട്ടിട്ട് പോലുമില്ല. അക്കാലത്ത് 20-30 പ്രോജക്റ്റുകളിൽ എൻ്റെ പേരുള്ള ബോർഡ് വരും. പങ്കജ് ഹോട്ടൽ, സൗത്ത് പാർക്ക്, ഗീത് ഹോട്ടൽ തുടങ്ങിയവ രൂപകൽപ്പന ചെയ്തു. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വികസനം വലിയൊരു അവസരമായിരുന്നില്ലേ? രാമസ്വാമി ചിറ്റപ്പൻ്റെ അടുത്ത സുഹൃത്തായ കുര്യാക്കോസ് എന്നൊരു ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു. റെയിൽവേ ചീഫ് എഞ്ചിനീയർ അൻവർ വർഗീസ് കുര്യാക്കോസ് സാറിൻ്റെ ശിഷ്യനായിരുന്നു. തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ പദ്ധതി രൂപകൽപ്പന ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ റീ അഡാപ്റ്റഡ് ചെയ്ത് സംരക്ഷിക്കണം. കന്യാകുമാരി ടെർമിനൽ ചെയ്യണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അത്രയും വലിയ ഉത്തരവാദിത്വം 26-കാരനായി എന്നെ ഏൽപ്പിച്ചത് എന്നിലുണ്ടായ വിശ്വാസം കൊണ്ടാണ്. എന്നെക്കൊണ്ട് ഡിസൈൻ വരപ്പിച്ചു, ടെർമിനൽ ലൊക്കേഷൻ ഉറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പകുതി പ്രായം പോലുമില്ലാത്ത എന്നോട് ടെർമിനലിൻ്റെ ഒരു മോഡൽ തയ്യാറാക്കാൻ പറഞ്ഞു. അങ്ങനെയിരിക്കെ അന്നത്തെ പ്രധാനമന്ത്രി മൊറാൻജി ദേശായി, റെയിൽവേ മന്ത്രി മധു ദന്തവദെ, തമിഴ്നാട് മുഖ്യമന്ത്രി MGR, കേരള മുഖ്യമന്ത്രി അച്യുത മേനോൻ അടക്കം 20 പേർ ഇവിടെയൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. കന്യാകുമാരി സ്റ്റേഷൻ രൂപകൽപ്പനയായിരുന്നു പ്രധാന അജണ്ട. അവിടെ ചെറിയൊരു കുഞ്ഞിൻ്റെ വലിപ്പം പോലുമില്ലാത്തൊരു മോഡലും കയ്യിൽ പിടിച്ച് വർഗീസ് സാറിനൊപ്പം ഞാൻ നിന്നു. പുറത്ത് വലിയൊരു ലോറിയിൽ താജ്മഹൽ പോലൊരു കൂറ്റൻ മോഡൽ റെയിൽവേ ചീഫ് ആർക്കിടെക്ട് തോതയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിരുന്നു. നമ്മുടെ ഈ ചെറിയ ഡിസൈൻ സ്വീകരിക്കുമോ എന്ന് ഞാൻ വർഗീസ് സാറിനോട് ചോദിച്ചു. അദ്ദേഹം എനിക്ക് ആത്മവിശ്വാസം നൽകി. വൈകാതെ ഞങ്ങളെ ഉള്ളിലേക്ക് വിളിച്ചു. എൻ്റെ ഡിസൈൻ ദ്രവീഡിയൻ ആർക്കിടെക്ചറിൻ്റെ ആധുനിക അവതരണമായിരുന്നു. കന്യാകുമാരിക്ക് ഇതുതാൻ വേണം എന്ന് MGR പറഞ്ഞു. എന്നാൽ വലിയ മോഡൽ ചൂണ്ടിക്കാട്ടി ദിസ് ഈസ് ഓൾറെഡി അക്സെപ്റ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ എന്നായി തോതെ. വിച്ച് പ്രൈം മിനിസ്റ്റർ? റെയിൽവേ മന്ത്രിയുടെ ആ ചോദ്യത്തിന് മറുപടിയുടെ ആവശ്യമില്ലായിരുന്നു. ഇന്ദിരാഗാന്ധി എന്ന് കേട്ടപ്പോഴേ അത് തള്ളപ്പെട്ടു. അങ്ങനെ എൻ്റെ ഡിസൈൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ ആദ്യ പ്ലാറ്റിനം റേറ്റിംഗ് കിട്ടിയ ശ്രീനിവാസന്റെ വീടിൻ്റെ പ്രത്യേകത: മരങ്ങൾ വെട്ടിയില്ല, മഴവെള്ള സംഭരണി, സോളാർ സംവിധാനം, അത്യാധുനിക എയർ കണ്ടീഷനിങ് തുടങ്ങിയവ അതിനുണ്ട്. പൃഥ്വിരാജിൻ്റെ വീടും രൂപകൽപ്പന ചെയ്തു. മല്ലിക എൻ്റെ സുഹൃത്താണ്. രാജുവിൻ്റെ വീടിൻ്റെ നിർമ്മാണത്തിൽ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. വീടിന് ജീവനുണ്ടോ? വീടിൻ്റെ ഐശ്വര്യവും ജീവനും അവിടെ താമസിക്കുന്നവരാണ്. അവരുടെ സ്വഭാവമാണ് വീടിൻ്റെ ജീവൻ. നല്ലൊരു സമ്മാനപ്പൊതിക്കുള്ളിലെ സമ്മാനം നല്ലതല്ലെങ്കിൽ കാര്യമില്ലല്ലോ. സ്നേഹമുള്ളവർ കാത്തിരിക്കുന്ന ഇടമാണ് വീട്. കലഹിക്കുമ്പോൾ വീട് വീടല്ലാതാകും. തിരുവനന്തപുരത്തിന് കെട്ടിടങ്ങളുടെ ബാഹുല്യം കാരണം ശ്വാസം മുട്ടുന്നുണ്ടോ? തലസ്ഥാനമാണെങ്കിലും ഇന്ത്യയിൽ വികസനം തീരെയില്ലാത്ത നാടാണ് തിരുവനന്തപുരം. നഗരം നന്നാക്കാനുള്ള ദീർഘവീക്ഷണമില്ല. ഉദാഹരണത്തിന്, തിരുവനന്തപുരം മെട്രോയുടേത് വളരെ തെറ്റായ അലൈൻമെൻറ്റാണ്. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ തിരുവനന്തപുരം നശിക്കും. വിദഗ്ധരുടെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളുന്നവരും കുറവാണ്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നിർമ്മാണം നടക്കുന്നുണ്ടോ? കെട്ടിടം, വൈദ്യുതി, വെള്ളം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏറ്റവും അധികം ലംഘിക്കുന്നത് സർക്കാരാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നന്നാക്കാൻ 80 കോടി രൂപ കേന്ദ്രം കൊടുത്തു. നിർമ്മിതി കേന്ദ്രവും ഹൗസിംഗ് ബോർഡും അത് സംരക്ഷിക്കുന്നതിന് പകരം സിന്തറ്റിക് സാമഗ്രികൾ കൊണ്ടുവന്ന് നശിപ്പിച്ചു. ബഡ്ജറ്റ് പൂർണ്ണമായി വിനിയോഗിക്കുന്നില്ല. ഇനിയും വലിയ ലക്ഷ്യങ്ങൾ. 95 കഴിഞ്ഞപ്പോൾ ഈ രംഗത്ത് ഒരു മാസ്റ്റർ പദവി ലഭിച്ചില്ലെന്ന് തോന്നലുണ്ടായി. അന്ന് മൂന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു. ഒന്ന്, ടിമ്പർ ആർക്കിടെക്ചർ പുനരുജ്ജീവിപ്പിക്കണം, അന്താരാഷ്ട്ര ബ്രാൻഡുകൾ രൂപകൽപ്പന ചെയ്യണം, എനിക്ക് ലഭിച്ച അറിവ് സമൂഹത്തിലേക്ക് പകരണം. അതിനായി കോളേജ് ഓഫ് ആർക്കിടെക്ചർ ആരംഭിച്ചു. പുസ്തകം എഴുതണമെന്ന ആഗ്രഹവും സഫലമായി. ചരിത്രകാരൻ എം ജി ശശിഭൂഷണുമായി ചേർന്ന് ക്ഷേത്ര വാസ്തുവിദ്യയെക്കുറിച്ച് വലിയൊരു പുസ്തകം എഴുതുന്നതാണ് മറ്റൊരു ആഗ്രഹം. ലിഡാർ ടെക്നോളജി ഉപയോഗിച്ച് മാപ്പ് ചെയ്ത് ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചും അക്കാലത്തെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും പഠിക്കുന്നതാണ് ലക്ഷ്യം. ആധുനിക വാസ്തുവിദ്യയുടെ പെരുന്തച്ഛൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ടല്ലോ. പണത്തിന് വേണ്ടിയല്ല, പാഷൻ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നുകൊണ്ടാകാം അസുഖങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നില്ല. ഇതല്ലാതെ വേറൊരു മേഖലയും അറിയില്ല. പടുകൂറ്റൻ കെട്ടിടങ്ങൾ പണിയുമെങ്കിൽ ഒരു പേനയുടെ റീഫിൽ മാറ്റാനോ ഒരു ചായ ഇടാനോ പോലും അറിയില്ലെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. വീൽചെയറിലാകുന്നതുവരെ ജോലി ചെയ്യും. കുടുംബത്തിൻ്റെ പിന്തുണ. തൊടുപുഴ സ്വദേശിയായ ഭാര്യ ലതാ മഹേഷ് വലിയ പിന്തുണയാണ്. സ്കൂൾ ഓഫ് ആർട്സിലെ നാരായണ അയ്യർ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. മക്കൾ സുമന്ത് ന്യൂയോർക്കിലാണ്. ഹേമന്ത് പല സംരംഭങ്ങൾ ചെയ്യുന്നു. അവർ എൻ്റെ പാത പിന്തുടരാത്തതിൽ ദുഃഖമില്ല. കർമ്മമേഖലയിൽ അവർ നന്നായി ശോഭിക്കുന്നുണ്ട്.